മത്തായി അദ്ധ്യായം 12. അതേസമയം ഒരു ശബത്ത് ദിവസം യേശു ധാന്യ വയലുകളിലൂടെ നടക്കുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാരും കൂടെയുണ്ടായിരുന്നു. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതിനാൽ അവർ ധാന്യങ്ങൾ പറിച്ചു തിന്നാൻ തുടങ്ങി. പരീശർ അത് കണ്ടു. അവർ യേശുവിനോട് പറഞ്ഞു,
നോക്കൂ, ശബത്ത് ദിവസം യഹൂദ ന്യായപ്രമാണം വിലക്കുന്നതല്ലേ നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നത്?
യേശു അവരോട് പറഞ്ഞു,
തനിക്കും തന്നോടൊപ്പമുള്ളവർക്കും വിശന്നപ്പോൾ ദാവീദ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദ് ദൈവാലയത്തിൽ പ്രവേശിച്ചു. അവനും അവന്റെ ആൾക്കാരും വഴിപാടിനുള്ള അപ്പം എടുത്തു തിന്നു. ശബത്തിനെ സംബന്ധിച്ച ന്യായപ്രമാണം ലംഘിക്കൽ അതും ന്യായപ്രമാണ വിരുദ്ധമായിരുന്നു. പുരോഹിതർക്ക് മാത്രമേ അത് തിന്നാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എല്ലാ ശബത്ത് ദിവസവും ദൈവാലയത്തിലെ പുരോഹിതർ ശബത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ പുരോഹിതർ അത് ചെയ്യുന്നതിൽ തെറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവാലയത്തേക്കാൾ മഹത്തായ ചിലത് ഇവിടെയുണ്ട്. തിരുവെഴുത്തിൽ പറയുന്നു, മൃഗയാഗത്തേക്കാൾ ജനങ്ങളോട് നിങ്ങൾ ദയ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിരപരാധികളെ നിങ്ങൾ വിധിക്കില്ല. മനുഷ്യപുത്രൻ ശബത്ത് ദിവസത്തിന്റെ കർത്താവാണ്.
യേശു അവിടം വിട്ട് അവരുടെ യഹൂദ പള്ളിയിലേക്ക് പോയി. അവിടെ ഒരു കൈ തളർന്ന ഒരാളുണ്ടായിരുന്നു. യേശുവിൽ എന്തെങ്കിലും തെറ്റ് കാണാൻ കാത്തുനിന്നവരും അവിടെയുണ്ടായിരുന്നു. അവർ യേശുവിനോട് ചോദിച്ചു,
ശബത്ത് ദിവസം രോഗശാന്തി വരുത്തുന്നത് ശരിയാണോ?
യേശു മറുപടി പറഞ്ഞു,
നിങ്ങളുടെ അധീനതയിലുള്ള ഏക കുഞ്ഞാട് ശബത്ത് ദിവസം കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ കുഴിയിൽ നിന്നും പുറത്തെടുക്കും? തീർച്ചയായും ഒരു മനുഷ്യൻ ആടിനേക്കാൾ പ്രധാനമാണ്. അതിനാൽ ശബത്ത് ദിവസം നന്മ ചെയ്യുവാൻ മോശയുടെ ന്യായപ്രമാണം അനുവദിക്കുന്നു.
അനന്തരം യേശു കൈ തളർന്നവനോട് പറഞ്ഞു,
നിന്റെ കൈ ഒന്ന് കാണട്ടെ.
അയാൾ തന്റെ കൈ യേശുവിന്റെ നേരെ നീട്ടി. അപ്പോൾ തന്നെ മറ്റേ കൈ പോലെ ആ കൈ വീണ്ടും ആരോഗ്യം പ്രാപിച്ചു. എന്നാൽ അവിടം വിട്ടുപോയ പരീശർ യേശുവിനെ കൊല്ലാൻ ആലോചിച്ചു. പരീശർ ചെയ്യുന്നതെന്താണെന്ന് യേശുവിനറിയാമായിരുന്നു. അതിനാൽ അവൻ അവിടം വിട്ടു. അനേകം പേർ അവനെ പിന്തുടരുകയും രോഗികളായവരെ അവൻ സുഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ താൻ ആരാണെന്ന് മറ്റാരോടും പറയരുതെന്നവൻ താക്കീത് ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ നിറവേറ്റാനാണവൻ ഇതെല്ലാം ചെയ്തത്. യെശയ്യാവ് പറഞ്ഞു,
ഇതാ എന്റെ ദാസൻ, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവനിൽ ഞാൻ സന്തുഷ്ടനുമാണ്. എന്റെ ആത്മാവിനെ ഞാൻ അവനിൽ ആവസിപ്പിക്കും. ജാതികൾക്കിടയിൽ എന്റെ നേരായ വിധി അവൻ പ്രഖ്യാപിക്കും. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യില്ല. തെരുവുകളിൽ ആരും അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കയില്ല. എരിഞ്ഞു തീരാറായ പ്രകാശം അവൻ അണയ്ക്കുകയില്ല. നീതിയെ വിജയത്തിൽ എത്തിക്കും വരെ അവനിത് തുടരും. രാഷ്ട്രങ്ങൾ അവരുടെ പ്രത്യാശ അവനിൽ വയ്ക്കും.
അപ്പോൾ ചിലർ ചേർന്ന് ഒരാളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു ഭൂതം ബാധിച്ചതിനാൽ അയാൾ അന്ധനും ഊമനുമായിരുന്നു. യേശു അയാളെ സുഖപ്പെടുത്തി കാഴ്ചയും സംസാരശേഷിയും തിരിച്ചു നൽകി. എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു,
ഈ മനുഷ്യനായിരിക്കും ദൈവം നമ്മുടെ ഇടയിലേക്ക് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദാവീദിന്റെ പുത്രൻ.
ആളുകൾ ഇങ്ങനെ പറഞ്ഞത് പരീശർ കേട്ടു. പരീശർ പറഞ്ഞു,
ബേത്സെബൂലിന്റെ സഹായത്തോടെയാണ് ഇവൻ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത്. ഭൂതങ്ങളുടെ നേതാവാണ് ബേത്സെബൂൽ.
പരീശർ ചിന്തിക്കുന്നത് എന്താണെന്ന് യേശുവിനറിയാമായിരുന്നു. അതിനാൽ യേശു അവരോട് പറഞ്ഞു,
അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിക്കും. വിഭജിക്കപ്പെട്ട പട്ടണം നിലനിൽക്കില്ല. വിഭജിക്കപ്പെട്ട കുടുംബത്തിനും നിലനിൽപ്പില്ല. സാത്താൻ സാത്താനെ ഒഴിപ്പിച്ചാൽ സാത്താൻ തനിക്കെതിരായിട്ട് വിഭജിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് തുടരാൻ കഴിയുകയുമില്ല. ഭൂതങ്ങളെ ഒഴിപ്പിക്കുമ്പോൾ ഞാൻ സാത്താന്റെ ശക്തി ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത് ആരുടെ ശക്തിയാലാണ്? അതിനാൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് നിങ്ങളുടെ ആളുകൾ തന്നെ തെളിയിക്കുന്നു. എന്നാൽ ഭൂതങ്ങളെ ഒഴിപ്പിക്കാൻ ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനർത്ഥം ദൈവരാജ്യം നിങ്ങൾക്കായി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു എന്നാണ്. കരുത്തനായ ഒരാളുടെ വീട്ടിൽ കടന്ന് അയാളുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം വീട്ടുടമയെ ബന്ധിക്കണം. എന്നാൽ ശക്തന്റെ വീട് അവന് കൊള്ളയടിക്കാൻ കഴിയും. എന്നോടൊപ്പം ഇല്ലാത്തവൻ എനിക്കെതിരാകുന്നു, എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ഞാൻ ശേഖരിച്ചത് ചിതറിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആളുകൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും അവർ പൊറുക്കപ്പെടാം, അവർ പറയുന്ന എല്ലാ ദുഷിച്ച വാക്കുകൾക്കും അവർ ക്ഷമിക്കപ്പെടാം. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി വാക്കുകളിലൂടെ ദൈവത്തെ നിന്ദിക്കുന്നവന് ക്ഷമ കിട്ടുകയില്ല. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവന് മാപ്പു കിട്ടിയെന്നു വരാം, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവൻ പൊറുക്കപ്പെടില്ല, അവന് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും മാപ്പില്ല. നല്ല ഫലം വേണമെങ്കിൽ വൃക്ഷം നല്ലതായിരിക്കണം. നിങ്ങളുടെ മരം നല്ലതല്ലെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കണം. ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതുണ്ടാക്കുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാമ്പുകളെ, ദുഷ്ടന്മാരെ, എങ്ങനെ നിങ്ങൾക്ക് നന്മ സംസാരിക്കാനാകും? ഹൃദയത്തിലുള്ളതാണല്ലോ വായ് സംസാരിക്കുന്നത്. നല്ലവനായ ഒരുവൻ അയാളുടെ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നു, അതിനാൽ അവന് സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങൾ സംസാരിക്കാനാകുന്നു. എന്നാൽ ദുഷ്ടനായ ഒരുവന്റെ മനസ്സിൽ ദുഷ്ടത നിറയുന്നു, അതിനാൽ അയാൾ സംസാരിക്കുന്നത് അയാളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ദുഷിച്ച കാര്യങ്ങളാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, തങ്ങൾ പറയുന്ന നിസ്സാരമായ ഓരോ വാക്കിനും ജനങ്ങൾ വിധി ദിവസത്തിൽ കണക്ക് പറയേണ്ടി വരും. അന്ത്യവിധി ദിവസത്തിൽ ഇത് സംഭവിക്കും. നിങ്ങൾ പറഞ്ഞ വാക്കുകളനുസരിച്ചാവും നിങ്ങളെ വിധിക്കുക. നിങ്ങളുടെ ചില വാക്കുകൾ നിങ്ങളെ നീതീകരിക്കും, എന്നാൽ വേറെ ചില വാക്കുകൾക്ക് നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും.
അപ്പോൾ പരീശന്മാർ ചിലരും ശാസ്ത്രിമാരും യേശുവിനോട് പറഞ്ഞു,
ഗുരു, ഒരടയാളമായി അങ്ങ് ഒരു വീര്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണം.
യേശു മറുപടി പറഞ്ഞു,
ദുഷ്ടരും പാപികളുമായവരാണ് അടയാളമായി വീര്യപ്രവൃത്തി ആവശ്യപ്പെടുക. എന്നാൽ അവർക്കായി ഒരു വീര്യപ്രവൃത്തിയും നൽകപ്പെടുകയില്ല. യോന പ്രവാചകന് സംഭവിച്ച അത്ഭുതമാണ് ഏക അടയാളം. മൂന്ന് രാത്രിയും മൂന്ന് പകലും യോന ഒരു വലിയ മീനിന്റെ വയറ്റിൽ കിടന്നു. അതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് പകലും മൂന്ന് രാത്രിയും ഭൂമിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കും. വിധി ദിവസം നിനവയിലുള്ളവർ നിങ്ങളോടൊപ്പം എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കുറ്റവാളികളാണെന്ന് തെളിയിക്കും. എന്തുകൊണ്ടെന്നാൽ യോന അവരോട് പ്രസംഗിച്ചപ്പോൾ അവർ അനുതപിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ യോനയേക്കാൾ മഹാനാണ്. അന്ത്യവിധിയിൽ തെക്കിന്റെ റാണി ഇന്നത്തെ നിങ്ങളുടെ തലമുറക്കാരോടൊപ്പം എണീറ്റ് നിന്ന് അതിന് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തെളിയിക്കും. എന്തുകൊണ്ടെന്നാൽ ആ രാജ്ഞി വളരെ വളരെ അകലെ നിന്നും ശലോമോന്റെ വിജ്ഞാനപ്രദമായ ബുദ്ധി ഉപദേശം കേൾക്കാൻ വന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ശലോമോനേക്കാളും വലിയവനാണ്. ഒരാളിൽ നിന്നും പുറത്തു വരുന്ന അശുദ്ധാത്മാവ് വിശ്രമിക്കാനൊരിടം തേടി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു, എന്നാൽ അവൻ ഒരിടവും കണ്ടെത്തിയില്ല. അതിനാൽ അശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോകുന്നു. അശുദ്ധാത്മാവ് അയാളിലേക്ക് മടങ്ങി വന്നപ്പോൾ അയാളുടെ ശരീരം ശൂന്യമായിരിക്കുന്നതായി കാണുന്നു. ആ വീട് അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നു. അശുദ്ധാത്മാവ് പുറത്തുപോയി തന്നേക്കാൾ ദുഷിച്ച മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളുമായി മടങ്ങി വന്ന് അവരെല്ലാം കൂടി അയാളിൽ താമസിക്കുന്നു. അതോടെ അയാൾ പൂർവാധികം വഷളനായി. ദുഷിച്ച ഈ തലമുറക്കാരുടെ അവസ്ഥ ഇതുതന്നെയാണ്.
യേശു ജനങ്ങളെ പഠിപ്പിക്കവേ അവന്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവനോട് സംസാരിക്കണമായിരുന്നു. ഒരാൾ യേശുവിനോട് പറഞ്ഞു,
നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാനായി വെളിയിൽ കാത്തു നിൽക്കുന്നു.
യേശു അവനോട് മറുപടി പറഞ്ഞു,
ആരാണെന്റെ അമ്മ, ആരാണെന്റെ സഹോദരന്മാർ?
പിന്നീട് യേശു തന്റെ ശിഷ്യന്മാരെ ചൂണ്ടിപ്പറഞ്ഞു,
നോക്കൂ, ഇവരാണെന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. എന്റെ യഥാർത്ഥ സഹോദരനും സഹോദരിയും അമ്മയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്.